So we're going to have two Bible studies today and tomorrow morning.
ഇന്നും നാളെ രാവിലെയും രണ്ട് ബൈബിൾ സ്റ്റഡികൾ നമുക്ക് ഉണ്ടാകും.
Our subject has been to enter into God's rest.
ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം.
And we thought a little bit yesterday about what the Sabbath really means.
ശബത്ത് എന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ച് നാം ഇന്നലെ അല്പമായി ചിന്തിക്കുകയുണ്ടായി.
ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദറ്റ് വി ഷുഡ് ലിവ് വിത്ത് പെർഫെക്റ്റ് പീസ് ഇൻ അവർ ഹാർട്ട്സ് അറ്റ് ഓൾ ടൈംസ്.
എല്ലാ സമയത്തും പൂർണ്ണ സമാധാനത്തോടെ നാം ഹൃദയത്തിൽ ആയിരിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ്.
ദ മോമെന്റ് പീസ് ഈസ് ലോസ്റ്റ്, റെസ്റ്റ് ഈസ് ഗോൺ, സംതിങ് ഈസ് റോങ്.
സമാധാനം നഷ്ടമാകുമ്പോൾ സ്വസ്ഥത നഷ്ടമാകുന്നു, ചിലത് നഷ്ടപ്പെടുകയാണ്.
കൊലോസ്യൻസ് ചാപ്റ്റർ 3,
കൊലോസ്യ ലേഖനം 3:3,
വി റീഡ് ഇൻ വേഴ്സ് 15,
15 വാക്യത്തിൽ നാം വായിക്കുന്നു.
ആൻഡ് ഇൻ ദി ഇംഗ്ലീഷ് ബൈബിൾ ഇറ്റ് റീഡ്സ് ലൈക്ക് ദിസ്: ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ബി ദ റെഫറീ ഇൻ യുവർ ഹാർട്ട്സ്.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ് മലയാളത്തിൽ. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റഫറിയെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കട്ടെ.
ഇൻ എ ഫുട്ബോൾ മാച്ച് ദേർസ് എ റഫറി.
ഫുട്ബോൾ മാച്ചിൽ നിങ്ങൾക്കറിയാം, ഫുട്ബോൾ മാച്ചിൽ ഒരു റഫറി ഉണ്ടാകാറുണ്ട്.
യു കാനോട്ട് റൺ ഹാവ് എ മാച്ച് വിതൗട്ട് എ റഫറി.
റഫറി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ മാച്ച് നടത്തുവാൻ കഴിയില്ല.
ആൻഡ് ഇഫ് ഹി ബ്ലോസ് എ വിസിൽ,
അദ്ദേഹം ഒരു വിസിൽ അടിച്ചാൽ,
എവ്രിതിങ് മസ്റ്റ് സ്റ്റോപ്പ്.
എല്ലാവരും അപ്പോൾ ആ വിസില് കേൾക്കുമ്പോൾ നിർത്തണം, കളി നിർത്തണം.
ഈവൻ ഇഫ് യു ആർ ജസ്റ്റ് നിയർ ദ ഗോൾ, യു ഹവ് ടു സ്റ്റോപ്പ്.
ഗോൾ അടിക്കുവാൻ ഗോൾ പോസ്റ്റിന് വളരെ അടുത്താണെങ്കിൽ പോലും റഫറിയുടെ വിസിൽ കേട്ടാൽ നിർത്തണം, കളി നിർത്തണം.
ഇഫ് യു കിക്ക് ദ ബോൾ ആഫ്റ്റർ ദ വിസിൽ ഈസ് ബ്ലോൺ, ഇറ്റ്സ് നോട്ട് കൗണ്ടഡ്.
റഫറി വിസിൽ അടിച്ച ശേഷമാണ് നിങ്ങൾ ബോൾ അടിക്കുന്നതെങ്കിൽ ആ അടിക്ക് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല.
റഫറി വിൽ സേ ബ്രിങ് ദ ബോൾ ബാക്ക് ടു ദ പ്ലേസ് വേർ ദിസ് ഫൗൾ വാസ് കമ്മിറ്റഡ്. Let's set it right, then we will proceed with the game.
Foul evidayana nadannathu avide ningal tirichu ball kondu varuga kondu vannu karyam kramapaduthiya shesham mathram kali thudaruga.
A lot of people argue with the referee, and if you argue too much he can send you out to the field also.
Vale aalukalum referee odu vaagvadam cheyarundu, koodal vaagvadam cheythal chuvappu kaadu kondu ningal porathu pogendu varu.
You all know that.
Ningalku ariyaamo?
Here it says there's a referee God has put in our heart.
നിങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിലും ദൈവം അപ്രകാരം ഒരു റഫറിയെ വെച്ചിട്ടുണ്ട്.
ദാറ്റ് ഈസ് പീസ്, ദ പീസ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിന്റെ സമാധാനമാണ് ആ റഫറി.
ദാറ്റ് മീൻസ് എ ഹാർട്ട് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്.
സ്വസ്ഥതയുള്ള ഒരു ഹൃദയം.
നോ, നത്തിങ് ട്രബ്ലിംഗ് യു, ഡിസ്റ്റർബിംഗ് യു.
നിങ്ങളെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു അസ്വസ്ഥതയില്ല.
As soon as some unrest comes,
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത വരുന്ന ഉടനെ,
ഇറ്റ് മേ ബി കോസ്ഡ് ബൈ എനിതിങ്,
അത് എന്തുകൊണ്ടെങ്കിലും ആയിക്കൊള്ളട്ടെ.
മേ ബി ദ വേ സംബഡി ട്രീറ്റഡ് യു,
നിങ്ങളെ ഒരു വ്യക്തി പെരുമാറിയ വിധമാകട്ടെ.
യു ഹേർഡ് സംബഡി സെഡ് സംതിങ് അബൌട്ട് യു,
അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടു.
സം പ്രോബ്ലം അറോസ് ഇൻ ദി ഓഫീസ്,
അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നം.
ഓർ ഇൻ ദി ചർച്ച് സം ബ്രദർ കോസ്ഡ് സം കൺഫ്യൂഷൻ,
അല്ലെങ്കിൽ സഭയിൽ ഒരു സഹോദരൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി.
ആൻഡ് സം അൺറെസ്റ്റ് കംസ് ഇൻ യുവർ ഹാർട്ട്,
നിങ്ങളുടെ ഹൃദയത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നു.
ഓർ ദി നെയ്ബർ ട്രബിൾഡ് യു,
അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ ശല്യം ചെയ്തു.
ആൻഡ് സം അൺറെസ്റ്റ് കംസ് ഇൻ യുവർ ഹാർട്ട്,
നിങ്ങളുടെ ഹൃദയത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കും.
ഇറ്റ് കാൻ ബി വെൻ യു ട്രാവൽ ആൻഡ് ഇറ്റ്സ് ദി റോഡ് ഈസ് സോ ക്രൗഡഡ് ആൻഡ് എവരിബഡി ഈസ് വയലേറ്റിംഗ് ദി റൂൾസ്.
നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് തിരക്ക് നിറഞ്ഞിരിക്കും, എല്ലാവരും നിയമങ്ങൾ തെറ്റിക്കുന്നു.
അൺറെസ്റ്റ് ഇൻ യുവർ ഹാർട്ട്,
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത കടന്നുവരും.
ഇറ്റ് ഈസ് എ റെഫറീ ബ്ലോയിങ് എ വിസിൽ.
റഫറി നിങ്ങളുടെ ഹൃദയത്തിൽ ഈ അസ്വസ്ഥതയിലൂടെ ഒരു വിസിൽ അടിക്കുകയാണ്.
യു ആർ ഇൻ അൺറെസ്റ്റ്,
നിങ്ങൾ അസമാധാനത്തിലാണ്.
യു കാനോട്ട് കണ്ടിന്യൂ വിത്ത് ദ ഗെയിം,
നിങ്ങൾക്ക് ഈ കളി തുടരുവാൻ കഴിയുകയില്ല.
വട്ട് എവർ യു ഡു ഫ്രം നൗ ഓൺവേർഡ്സ് വിൽ നോട്ട് ബി കൗണ്ടഡ്,
നിങ്ങൾ ഇനിയും എന്ത് ചെയ്താലും അതിനൊരു വിലയില്ല.
മെനി ക്രിസ്ത്യൻസ് ഹാവ് നോട്ട് ടേക്കൻ ദിസ് സീരിയസ്ലി,
അനേക ക്രിസ്ത്യാനികളും ഇത് ഗൗരവമായി എടുത്തിട്ടില്ല.
ദേ ആർ ഇൻ അൺറെസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഡേ ആൻഡ് കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്.
ദിവസത്തിന്റെ മിക്കവാറും സമയങ്ങളും അവർ അസ്വസ്ഥരാണ്, അവരങ്ങനെ തന്നെ
തുടരുകയാണ്.
അസ്വസ്ഥരായിരിക്കെ തന്നെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോൾ അടിക്കുകയാണ്.
പക്ഷേ
ഒരു പ്രയോജനവുമില്ല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നു, പക്ഷെ ഒരു പ്രയോജനവുമില്ല.
ഐ ഹിറ്റ് 150 ഗോൾസ്,
150 ഗോൾ അടിച്ചു.
യു നോ ദ വേ preachers boast about what all they are doing for the Lord.
ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസംഗകർ പുകഴ്ച പറയാറുണ്ടല്ലോ.
When they stand before the Lord, they'll find they got zero.
ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവർക്ക് പൂജ്യം മാർക്കാണ് എന്ന് കാണുക.
And they'll wonder why.
എന്തുകൊണ്ട് എന്ന് അവർ അത്ഭുതപ്പെട്ടേക്കാം.
The Lord will say, when I blew the whistle, you did not stop the game.
കർത്താവ് പറയും, ഞാൻ വിസിൽ അടിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കളി നിർത്തിയില്ല?
Whatever you did after that is not counted.
അതിനു ശേഷം നിങ്ങൾ ചെയ്തതിനൊന്നും ഒരു മൂല്യവുമില്ല.
You can think you have done so much for the Lord in 25 years.
25 വർഷം കൊണ്ട് ഞാൻ വളരെയധികം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു.
And all the time there was unrest in your heart.
ആ സമയത്തൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അസ്വസ്ഥതയോടെ കൂടിയാണ് ചെയ്തതെങ്കിൽ.
The referee is blowing his whistle loudly and you don't listen.
റഫറി ശബ്ദത്തോടുകൂടെ വിസിൽ അടിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ.
ലെറ്റ് മീ ടെൽ യു സംതിങ് നൗ സോ ദറ്റ് യു ഡോണ്ട് ഗെറ്റ് എ സർപ്രൈസ് വെൻ ജീസസ് വെൻ യു സ്റ്റാൻഡ് ബിഫോർ ജീസസ് ക്രൈസ്റ്റ്.
യേശു ക്രിസ്തുവിന് മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉണ്ടാകാതിരിക്കുന്നതിനായി ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാം.
ദാറ്റ് ഈസ് വൈ ഇറ്റ് സേസ് ലെറ്റ് us strive to enter into this rest.
അതുകൊണ്ടാണ് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നാം ഉത്സാഹിക്കുക.
ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ലോ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഈ പ്രമാണം മനസ്സിലായി എന്നുള്ളതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്.
For many years now I have decided I am going to listen to the referee's whistle immediately.
അനേക വർഷങ്ങളായി ഈ റഫറിയുടെ വിസിലിന്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ ഉടനടി ചെവി കൊടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
I will not proceed till the foul is set right.
ആ ഫൗൾ അത് ക്രമപ്പെടുത്തുന്നതിന് കഴിഞ്ഞ മാത്രമേ ഞാൻ മുമ്പോട്ട് കളി തുടരുകയുള്ളൂ.
If you are discouraged or depressed and there is an unrest, I have to stop. Clear that and then move on.
നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക. അത് കഴിഞ്ഞ് ആ ക്രമപ്പെടുത്തിയ ശേഷം മുമ്പോട്ട് പോവുക.
സോ നൗ വി കൻ ആസ്ക് ഹൗ വാസ് ജീസസ് ലൈഫ്. എവറിതിങ് ജീസസ് ഡിഡ് വാസ് പെർഫെക്റ്റ് ഫ്രം ബിഗിനിങ് ടു എൻഡ്.
യേശുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആരംഭം മുതൽ അവസാനം വരെ യേശു ചെയ്തതെല്ലാം പൂർണ്ണമായിരുന്നല്ലോ.
He did not have many years of ministry, only 3.5 years.
യേശു ക്രിസ്തുവിനെ 3.5 വർഷത്തെ ശുശ്രൂഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
And he was doing the greatest work that any human being ever did for God.
ദൈവത്തിനു വേണ്ടി ഏതൊരു മനുഷ്യൻ ചെയ്തതിനേക്കാളും ഏറ്റവും വലിയ പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ചെയ്തത്.
At the end of 3.5 years he said in John 17:4, I have finished, Father, I finished the work you gave me to do.
യോഹന്നാൻ 17:4-ൽ തന്റെ ശുശ്രൂഷയുടെ അവസാനം യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ അങ്ങ് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു.
How many believers can say in 3.5 years I have finished the work God gave me to do?
പിതാവേ അങ്ങ് എനിക്ക് നൽകിയ ശുശ്രൂഷ ഞാൻ തികച്ചിരിക്കുന്നു എന്ന് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എത്ര വിശ്വാസികൾക്ക് പറയുവാൻ കഴിയും?
Today so many preachers boast I have traveled to Europe and America and South America and Africa and so many places.
യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും അനേക സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്തു എന്ന് ഇന്ന് അനേക പ്രസംഗകർ പുകഴ്ച പറയാറുണ്ട്.
ജീസസ് സേസ് ഐ ട്രാവൽഡ് ഇൻ ഇസ്രായേൽ ഓൺലി ഓൾ മൈ ലൈഫ്.
യേശു ക്രിസ്തു പറയും, എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഇസ്രായേലിൽ മാത്രമേ യാത്ര ചെയ്തുള്ളൂ.
ഇസ്രായേൽ ഇസ് എ വെരി സ്മോൾ കൺട്രി, ഇറ്റ് ഈസ് ഈവൻ സ്മോളർ ദാൻ കേരള.
ഇസ്രായേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിനെക്കാട്ടിലും ചെറുത്.
ഇമാജിൻ എ പേഴ്സൺ ലിവിംഗ് ഓൾ ഹിസ് ലൈഫ് in Kerala and say, I finished the work God gave me to do.
തന്റെ ജീവിതകാലം മുഴുവൻ കേരളത്തിൽ ജീവിച്ച ശേഷം മറ്റെങ്ങോട്ടും യാത്ര ചെയ്യാതെ എന്റെ ശുശ്രൂഷ തികച്ചു എന്ന്
he was the greatest preacher in the world.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു യേശു.
Have you imagined a person greatest preacher in the world living only in Kerala and saying I'm happy?
ഏറ്റവും വലിയ പ്രസംഗകൻ കേരളത്തിൽ മാത്രം ജീവിച്ച് ഞാൻ സന്തുഷ്ടവാനാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
What a lust people have to go here and go there.
ഇവിടെ പോകാനും അവിടെ പോകാനും ആളുകൾക്ക് എത്ര അധികം ത്വരയാണുള്ളത്.
They think if I do more, God will be more impressed.
ഞാൻ കൂടുതൽ ചെയ്താൽ ദൈവത്തിന് കൂടുതൽ സന്തോഷമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്.
That is to impress man and to satisfy yourself. That's all.
മനുഷ്യരെ പ്രീതിപ്പെടുത്തി നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്.
Many have not seen Jesus as their example.
അനേക ആളുകളും യേശു ക്രിസ്തുവിനെ അവരുടെ മാതൃകയായി കണ്ടിട്ടില്ല.
So when you look at Jesus' example, his life was one of perfect rest.
യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃക നാം നോക്കുമ്പോൾ അവന്റെ ജീവിതം അത് പൂർണ്ണ
സ്വസ്ഥതയിലായിരുന്നു.
ആളുകൾ എന്തൊക്കെ ചെയ്താലും
ഹി വാസ് അറ്റ് റെസ്റ്റ്,
അവൻ സ്വസ്ഥതയിലായിരുന്നു.
തിങ്ക് ഓഫ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് മിനിസ്ട്രി.
യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ നോക്കുക.
ലൂക്ക് ചാപ്റ്റർ 4,
ലൂക്കോസ് 4 അധ്യായം.
He was preaching for the first time in his hometown of Nazareth in the synagogue, verse 16.
16th വാക്യത്തിൽ അവൻ വളർന്ന നസ്രയത്തിൽ ശബത്തിന്റെ സമയത്തും ശബത്തിന്റെ ദിവസം പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റു.
And he found the place in verse 18 where this passage was written about him.
അവനെ കുറിച്ച് പഴയ നിയമത്തിൽ അന്ന് എഴുതിയിരുന്ന ആ ഒരു ഭാഗം അവൻ കണ്ടു.
The Spirit of the Lord is upon me and anointed me.
18th വാക്യം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ.
That's all. He just closed the book and said, today the scripture has been fulfilled in your hearing. Verse 21.
അത് വായിച്ച ശേഷം അത് മാത്രം വായിച്ചു. 21st വാക്യം, ആ പുസ്തകം ചുരുൾ അടക്കി മടക്കി വെച്ച ശേഷം അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു.
All the people said, what gracious words, isn't this Joseph's son?
ഇത് 22nd വാക്യം നോക്കുക, അവൻ എല്ലാവരും അവനെ പുകഴ്ത്തി, അവന്റെ വായിൽ നിന്ന് ഈ ജോസഫിന്റെ മകനല്ലയോ, എത്ര ലാവണ്യ വാക്കുകളാണ് വന്നത്.
You must notice, whenever people were happy with Jesus, they would call him Joseph's son.
ആളുകൾക്ക് യേശുവിനോട് സന്തോഷമുണ്ടായിരുന്നപ്പോൾ അവർ യേശുവിനെ ജോസഫിന്റെ മകൻ എന്ന് വിളിച്ചു.
When they were angry with him, they say, he's Mary's son.
അവനോട് ദേഷ്യം തോന്നുമ്പോൾ, കോപമൂലകരാകുമ്പോൾ അവർ പറയും, മറിയയുടെ മകനാണ്.
You know, in the Jewish custom, you never mentioned the mother's name. It is always the father. You look at all the genealogies.
യഹൂദ പാരമ്പര്യത്തിൽ എപ്പോഴും ആ വംശാവലിയൊക്കെ നോക്കിയാൽ അമ്മയുടെ പേര് അവിടെ പറയാറില്ല, അപ്പന്റെ പേരാണ് എപ്പോഴും പറയുക.
When you say Mary's son, we are saying we don't know who the father is.
മറിയയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഇവന്റെ അപ്പൻ ആരാണ് എന്ന് അറിയില്ല എന്നാണ് ധ്വനി.
When they want to insult him, they'll say he's Mary's son.
അതുകൊണ്ട് യേശുവിനെ ആ രീതിയിൽ അപമാനിക്കുവാനായിട്ട് വേണ്ടിയാണ് മറിയയുടെ മകൻ എന്ന് പറയുന്നത്.
You read that in Mark 6 once.
മർക്കോസ് 6 അധ്യായത്തിലും അത് വായിക്കും.
They hear he is Joseph's son. They're very happy with him.
ഇവിടെ അവനെക്കുറിച്ച് വളരെ സന്തോഷമാണ്, ജോസഫിന്റെ മകൻ.
He told them.
അതിനെ തുടർന്ന് അവൻ അവരോട് പറഞ്ഞു,
He came with the gospel that was going to non-Jewish people also.
യഹൂദന്മാരല്ലാത്തവർക്കും കൂടെയുള്ള സുവിശേഷവുമായിട്ടാണ് താൻ വന്നത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു.
Don't think God doesn't care for those other non-Jewish people.
യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് വേണ്ടി ദൈവം അവരെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു.
Think of your prophet Elijah.
എലിയാവ് പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
There were so many, verse 25, widows in Israel.
എലിയാവിന്റെ കാലത്ത് അനേകം വിധവമാർ.
Verse 25. 25ാം
വാക്യം.
But God did not send Elijah to any of those widows. He sent it to one non-Jewish Gentile widow in Zarephath.
അവിടെ എത്ര വിധവമാരുണ്ടായിട്ടും 26ാം വാക്യത്തിൽ അവിടെ സരപ്തയിലുള്ള ഒരു വിധവയുടെ അടുക്കലേക്ക്, യഹൂദ അല്ലാത്ത ഒരു വിധവയുടെ അടുക്കലേക്കാണ് അവൻ പോയത്.
And verse 27, there were many lepers in Israel, none of them were cured.
27ാം വാക്യത്തിൽ അവിടെ ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, അവർക്കല്ല സൗഖ്യം ലഭിച്ചത്.
One Syrian leper, Elisha healed him.
എലീഷ പ്രവാചകന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സുറിയക്കാരനായ നയമാനാണ് സൗഖ്യം വന്നത്.
ഇമ്മീഡിയറ്റ്ലി ഓൾ ദീസ് പീപ്പിൾ ഹു കോൾഡ് ഹിം ജോസഫ്സ് സൺ, വി റീഡ് ഇൻ വേഴ്സ് 28, വാസ് സോ ആംഗ്രി.
പള്ളിയിലുള്ളവരെല്ലാം കേട്ട് ജോസഫിന്റെ മകൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു എന്ന്
28ാം.
ഞങ്ങളല്ലാതെ മറ്റു ചിലരെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് കേട്ട് കോപാകുലരായവർ.
That can happen in CFC also, that God is blessing somebody other than CFC and we get disturbed by that.
CFC ilum adu sambhavikkam. CFC il allatha mattu chila aalukale deivam anugrahikkunnu ennu ketta ningalku kobam thonunnu.
We should be happy God is blessing other people also.
Mattullavareyum deivam anugrahikkunnu ennu kelkumbol ningalku santoshamaanu thonnendathu.
But they were angry.
Ennal avar kobam niranjavarai.
This is the mark of people who don't know God.
ദൈവത്തെ അറിയാത്തവരുടെ ലക്ഷണമാണ്.
They think God must only bless our group, nobody else.
ദൈവം ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാത്രമേ അനുഗ്രഹിക്കാവൂ, മറ്റാരെയും അനുഗ്രഹിക്കരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്.
God's heart is much larger than ours.
നമ്മുടെ ഹൃദയത്തേക്കാൾ ദൈവത്തിന്റെ ഹൃദയം വളരെ വിശാലമാണ്.
And it says they were so angry they stopped the message.
അവരെ ഉടനെ ആ പ്രസംഗം നിർത്തിച്ചു. അവർ
അവരവനെ
ചെന്ന് പിടിച്ചു എന്ന് നാം
വായിക്കുന്നു.
അവര് ഏകദേശം ആ സിനഗോഗിൽ ഉണ്ടായിരുന്ന 200ഓളം പേർ അവനെ വന്ന് പിടിച്ചു കൊണ്ടുപോയി.
200 people catching hold of a man.
200 പേരോളം വന്ന് ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോവുക നിങ്ങൾ
ചിന്തിക്കുക.
അവിടെ നസറത്ത് പട്ടണം പണിത ആ മലയുടെ വക്കോളം കൊണ്ടുപോയി.
Throw him down the cliff, verse 29.
29-ാം വാക്യം, ആ മലയുടെ മുകളിൽ നിന്ന് അവനെ താഴേക്ക് തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു.
Why?
എന്തിനാ?
Just because he said God will bless other people also.
ദൈവം മറ്റുള്ളവരെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം.
But he was at rest.
എന്നാൽ യേശു സ്വസ്ഥനായിരുന്നു.
He quietly, verse 30, passed through their midst and went his way.
അവനു ശാന്തമായി അവരുടെ നടുവിൽ കൂടി കടന്നുപോയി.
It doesn't say some spirit of God came and lifted him up like he lifted Philip in Acts chapter 8.
അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുന്ന പോലെ ഫിലിപ്പിനെ ആത്മാവ് വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ ആത്മാവ് വന്ന് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തു.
He walked and went out.
അവൻ അവരുടെ നടുവിൽ കൂടി നടന്നു പോയി.
I have often thought about this.
ഞാൻ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു.
How will I feel if all the people in a particular church are angry with me and grab me to take me to kill me?
ഒരു സഭയിലുള്ള എല്ലാ ആളുകളും എന്നോട് കോപാകുലരായി എന്നെ പിടിച്ച് കൊണ്ടുപോയി വലിച്ചിഴച്ച് കൊല്ലുവാനായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് തോന്നുക?
Will I be at perfect peace then?
ആ സമയത്ത് പൂർണ്ണ സമാധാനത്തിലായിരിക്കുവാൻ എനിക്ക് കഴിയുമോ?
Jesus is my example.
യേശുവാണ് എന്റെ മാതൃക.
I want to be at perfect peace even in such a situation.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും പൂർണ്ണ സമാധാനത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Because Jesus knew the Father has planned his whole life. Nobody can kill him before that time.
പിതാവ് തന്റെ ജീവിതത്തെ പൂർണ്ണമായി അതിന്റെ പദ്ധതി ദൈവത്തിന്റെ കയ്യിലുണ്ട്. ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് ആർക്കും തന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു അറിഞ്ഞിരുന്നു.
I also know that nobody can kill me before God's time.
എനിക്കും അതറിയാം, ആർക്കും ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് എന്നെ കൊല്ലുവാൻ
കഴിയുകയില്ല. 200 people,
200,000 പേരാകട്ടെ, 200,000 പേരാകട്ടെ, അവർക്ക് സാധിക്കുകയില്ല.
God is in control.
ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു.
Practically I was wondering how it actually happened.
എന്നാൽ പ്രായോഗികമായി ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി.
How can one man walk through 200 people and just quietly walk out when they are all angry and want to kill him?
200 പേര് കോപാകുലരായി കൊല്ലുവാനായിട്ട് നോക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നടന്നു പോവുക?
See, usually when there are 200 people, there will be 200 different opinions also.
200 ആളുകൾ ഉണ്ടാകുമ്പോൾ സാധാരണ 200 വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാവും.
So each will say, let's throw him from here, somebody else say let's throw him from here, or somebody let's throw him from here, this is better. He will die quicker if you throw him from here.
ഒരാള് പറയും, നമുക്ക് ഇവിടെ നിന്ന് തള്ളിയിടാം, ഇവിടെ നിന്ന് തള്ളിയിട്ട പെട്ടെന്ന് ചാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് തള്ളിയിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞു.
While this discussion is going on, Jesus just quietly walks off.
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാഗ്വാദം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തു ശാന്തമായിട്ട് നടന്നു.
And so that is God in his sovereignty doing that.
ദൈവം തന്റെ സർവാധിപത്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്.
When I read passages like this, it brings great rest into my heart.
ഇങ്ങനെയുള്ള ചില അധ്യായങ്ങൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വളരെ സ്വസ്ഥതയുണ്ടാകും.
Of a great truth that I discovered more than 40 years ago.
40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടെത്തിയ ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയ സത്യമാണ് അതിന്റെ കാരണം.
That what God did for Jesus, he will do for me.
യേശുവിനായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടിയും ദൈവം ചെയ്യും.
I don't know whether you believe that.
നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ?
That will bring rest into your heart.
നിങ്ങൾ അത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥത കൊണ്ടുവരും.
I was a very insecure young believer for many years.
അനേക വർഷങ്ങൾ ഞാൻ അരക്ഷിതത്വത്തിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനായ വിശ്വാസിയായിരുന്നു.
Until little over 40 years ago I saw this great truth in John 17:23.
യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഞാൻ കണ്ടെത്തിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യം ഞാൻ കണ്ടെത്തുന്നതുവരെ.
The Father loved me as much as he loved Jesus.
യേശുവിനെ സ്നേഹിച്ചതുപോലെ അത്രത്തോളം പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നത്.
It says there. It says the whole world must know that you love them just as you love me.
എന്നെ സ്നേഹിച്ചതുപോലെ നീ അവരെയും സ്നേഹിക്കുന്നു എന്ന് സകല ലോകവും അറിയണം എന്ന് അവൻ അവിടെ പറയുന്നു.
But I never knew that for many years after I was born again.
എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം അനേക വർഷങ്ങൾ ഞാൻ അത് അറിഞ്ഞിരുന്നില്ല.
Oh, Jesus, of course, the Father loved him so much. That is understandable.
യേശുവിനെ ദൈവം അത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാകും.
But me, how can he love me like that?
എന്നാൽ എന്നെ അതുപോലെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയില്ല.
Unbelievable truth.
ഇതൊരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സത്യമായിരുന്നു.
It is true, Jesus said it.
എന്നാൽ യേശു അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ സത്യമാണ്.
So today the most important verse to me in the Bible is John 17:21, not John 17:23, not John 3:16.
യോഹന്നാൻ 3:16 അല്ല എന്നെ സംബന്ധിച്ചോളം ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അത് യോഹന്നാൻ 17:23 ആണ്.
And also John 15 we read.
യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
In verse 9.
9-ാം വാക്യം.
Jesus says.
യേശു പറയുന്നു.
Just as the Father loved me, I have loved you.
പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു.
Can you imagine how much the Father loved Jesus?
പിതാവ് എത്രത്തോളം യേശുവിനെ സ്നേഹിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
The Father loves me like that.
പിതാവ് എന്നെ അപ്രകാരം സ്നേഹിക്കുന്നു.
And says Jesus loves me like that.
യേശു എന്നെ അപ്രകാരം സ്നേഹിക്കുന്നു.
What a blessed person I am.
ഇത് എത്ര അനുഗ്രഹിക്കപ്പെട്ട.
What a blessed person I am.
ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്.
Do you realize that?
നിങ്ങൾ അത് മനസ്സിലാക്കുന്നുവോ?
But I want to give you a word of warning.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും കൂടെ നൽകട്ടെ.
John 17 verse 9.
യോഹന്നാൻ 17:9.
He says, I am not praying for the world, but for those whom you have given me.
ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. 9-ാം വാക്യം.
And these are people who said, Lord, you are number one in my life.
ഈ ആളുകൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞവരാണിവർ.
Not my fishing or my tax collecting, these things are not number one.
എന്റെ മീൻപിടുത്തമോ എന്റെ ചുങ്കം പിരിക്കലോ അല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും.
These are all people with different jobs.
ഇവരൊക്കെ വ്യത്യസ്തരായ ജോലികളുള്ളവരായ.
The main thing is not that they gave up their job.
അവരുടെ ജോലി വിട്ടുകളഞ്ഞു എന്നുള്ളതല്ല വലിയ കാര്യം.
You give up your job only if God calls you to give up your job.
ദൈവം നിങ്ങളുടെ ജോലി വിടാനായിട്ട് നിങ്ങളെ വിളിച്ചാൽ മാത്രം നിങ്ങൾ ജോലി വിട്ടാൽ മതി.
In fact, most of the time I tell people today in India it is better not to give up your job.
ഞാൻ മിക്കവാറും ആളുകളോട് പറയാറുള്ളത് ഇന്ന് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ ജോലി വിടാതിരിക്കുന്നതാണ് നല്ലത്.
Serve the Lord with your job.
നിങ്ങൾ നിങ്ങളുടെ ജോലിയോടൊപ്പം ദൈവത്തിന്
ശുശ്രൂഷ ചെയ്യുക. There is so much corruption in all these pastors and preachers who have given up their jobs to serve God.
ഇന്ന് ദൈവത്തെ സേവിക്കുവാനായിട്ട് തങ്ങളുടെ ജോലി വിട്ടുകളഞ്ഞ് അനേക പാസ്റ്റർമാരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള സാമ്പത്തികമായ പരാജയങ്ങളുണ്ട്.
And that brings such a reproach on the Lord's name among the non-Christians.
ഇന്ന് അക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം അതുതന്നെയാണ്.
Because they say, oh, you people are serving God because somebody is paying you, or you get money from America.
നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് പണം കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പണം തരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു.
In CFC we can say,
എന്നാൽ CFCയിൽ നമുക്ക് പറയുവാൻ കഴിയും,
130 elders who are not paid by anybody.
130 മൂപ്പന്മാർ ഞങ്ങൾക്കുണ്ട്, ആ 130 മൂപ്പന്മാർക്കും ഞങ്ങൾ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല.
We don't send any reports, nobody pays them from America.
ആർക്കും അമേരിക്കയിൽ നിന്നോ മറ്റെവിടെ നിന്നോ ആർക്കും പൈസ കൊടുക്കുന്നില്ല, ഞങ്ങളൊരു റിപ്പോർട്ട് വായിക്കുന്നില്ല.
ഇന്ത്യയിൽ
അങ്ങനെയുള്ള ഏതെങ്കിലും സഭയുണ്ടോ? അങ്ങനെ പറയുവാൻ കഴിയുന്ന
ഏതെങ്കിലും സഭയുണ്ട്?
നാം ഒരു കാര്യത്തെക്കുറിച്ചും നാം പൊങ്ങച്ചം പറയുകയല്ല.
പോൾ സെഡ് ഇൻ 2 കൊരിന്ത്യൻസ് 11,
എന്നാൽ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു,
ഐ എം സെയിങ് ദാറ്റ് ഐ സപ്പോർട്ട് മൈസെൽഫ് ടു ഷോ ദാറ്റ് ഐ എം ഡിഫറെന്റ് ഫ്രം ദീസ് അദർ പ്രീച്ചേഴ്സ്.
ഈ മറ്റ് പ്രസംഗകരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു.
യു റീഡ് ദാറ്റ് ഇൻ 2 കൊരിന്ത്യൻസ് 11 സം ടൈം.
2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നിങ്ങൾ അത് വായിക്കുക.
It's because we want to be a testimony to the non-Christians in India that we have taken this stand in the relation to money.
പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു നിലപാടെടുത്തതിന്റെ കാരണം ഇന്ത്യയിലുള്ള അക്രൈസ്തവരുടെ മുമ്പാകെ ഒരു ദൈവത്തെ ഉയർത്തിക്കാണിക്കുവാൻ
വേണ്ടിയാണ്.
ഞങ്ങൾ അവർക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾ പണത്തിന് വേണ്ടി അല്ല ദൈവത്തെ സേവിക്കുന്നത്, ഞങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല.
42 years I've been in Bangalore. I never received one paisa from CFC.
ഞാൻ 42 വർഷമായി ബാംഗ്ലൂരിൽ CFC സഭയിൽ ഞാൻ സേവിക്കുന്നു, ഒരു പൈസ പോലും ഞാൻ അവിടെ നിന്ന്
സ്വീകരിച്ചിട്ടില്ല.
ഇവിടെയുള്ള മൂപ്പന്മാരുടെ കാര്യത്തിലും അത് സത്യമാണ്.
Then the mouth of those non-Christians are shut. Why are they doing it out of their own expense?
അങ്ങനെ ഇരിക്കെ ഈ അക്രൈസ്തവരായ ആളുകളുടെ വായ അടഞ്ഞു പോകും. എന്തിനാണ് അവരെ സ്വന്തം പണം മുടക്കി ദൈവത്തെ സേവിക്കുന്നത്?
Because we love Jesus who did so much for us.
കാരണം അപ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, നമുക്ക് വേണ്ടി ഇത്രത്തോളം ചെയ്ത കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ കർത്താവിനെ സേവിക്കുന്നത്.
So that is why I say in our day today it is better to support yourself and serve God.
അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജോലി ചെയ്തുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്.
That is why God has led us this way.
അതുകൊണ്ടാണ് ദൈവം നമ്മെ ഈ ഒരു വഴിയിലൂടെ നടത്തിയത്.
സോ വെൻ വി കം ടു ദ ലോർഡ്
നാം ദൈവത്തിന്റെ അടുക്കിലേക്ക്
വരുമ്പോൾ, those people had given up everything, but the main thing about them was that Jesus was first in their life. That is the main thing.
ഇവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അവരുടെ ജോലി അവർ വിട്ടതാണെങ്കിലും അവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം യേശു ആയിരുന്നു അവർക്ക് ഏറ്റവും വലുത്.
The main thing is not they gave up their job. The main thing was Jesus was number one.
ഏറ്റവും വലുത് ജോലി വിടുക എന്നുള്ളതല്ല, ഏറ്റവും വലുത് യേശു ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വരിക എന്നുള്ളതാണ്.
Just like Jesus was with the Father.
പിതാവിന് യേശുവിന്റെ ഹൃദയത്തിൽ പിതാവിന് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് പോലെ.
See John 17 verse 10. This is a very important verse.
യോഹന്നാൻ 17 അധ്യായത്തിലെ 10 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
I have found great comfort in this from my own life.
എന്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് വളരെ ആശ്വാസം പകർന്ന ഒരു
വാക്യമാണ്. This is one of the secrets of Jesus life.
യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു രഹസ്യമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
And if you walk in it, it can be a blessing in your life too.
നിങ്ങളും ഈ വഴിയെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുവാൻ പര്യാപ്തമായ ഒരു വാക്യം.
Jesus looked up to the Father.
യേശു പിതാവിന്റെ മുഖത്തേക്ക് നോക്കി.
The Father, all that I have is yours.
പിതാവേ, എന്റേത് എല്ലാം നിന്റേതാണ്.
Not just money.
കർത്താവേ, പണം മാത്രമല്ല.
My eyes.
എന്റെ കണ്ണ്.
My tongue.
എന്റെ നാവ്.
My legs.
എന്റെ കാലുകൾ. എന്റെ
കാര്യങ്ങൾ,
എന്റെ ശരീരം.
My thoughts.
എന്റെ ചിന്തകൾ.
My house.
എന്റെ വീട്.
My property.
എന്റെ സ്വത്ത്.
Everything is yours.
എല്ലാം അങ്ങയുടേതാണ്.
I'm using them.
ഞാനത് ഉപയോഗിക്കുന്നു.
I use my house. I live in my house.
എന്റെ വീട് ഞാൻ ഉപയോഗിക്കുന്നു. വീട്ടിലാണ് താമസിക്കുന്നത്.
Jesus had a house in Capernaum.
കഫർനഹൂമിൽ യേശുവിന് വീടുണ്ടായിരുന്നു.
Jesus said, I use my eyes, I use my tongue, I use everything, but it's all yours.
എന്റെ കണ്ണും എന്റെ നാവും എന്റെ ശരീരഭാഗങ്ങളും ഞാൻ ഉപയോഗിക്കുന്നു, പക്ഷേ എല്ലാം അങ്ങയുടേതാണ്.
Therefore the Father said, in that case everything I have is yours also.
അങ്ങനെയെങ്കിൽ പിതാവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇതാ എന്റേത്, നിന്റേതുമാകും.
So Jesus says, all that is mine is yours and all that is yours is mine.
ഇവിടെ ഇതാ അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നു, എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാണ്.
Can you say that?
നിങ്ങൾക്കത് പറയുവാൻ കഴിയുമോ?
Can you honestly say that you have told the Lord, all that I have is yours?
നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തോട് ഇപ്രകാരം നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, എന്റേത് എല്ലാം അങ്ങയുടേതാണ്.
My plans for my job and my future.
എന്റെ പദ്ധതികൾ, എന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എല്ലാം.
Every part of my body from head to foot.
തല മുതൽ ഉള്ളങ്കാൽ വരെ എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും.
And my property, my house, everything.
എന്റെ സ്വത്ത്, എന്റെ വീട്, എന്റെ എല്ലാം.
Yours.
എല്ലാം അങ്ങയുടേതാണ്.
If you can say that,
നിങ്ങൾക്കത് പറയുവാൻ കഴിയുമെങ്കിൽ,
you can also say, Father, all that is yours is for me as well.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, പിതാവേ, അങ്ങയുടേതെല്ലാം എന്റേതുമാണ്.
If like other preachers say,
എന്നാൽ മറ്റ് പ്രസംഗകർ പറയുന്നത് പോലെ,
10% is God's.
10% ദൈവത്തിന്റെ.
Then 10% of God's will be yours.
നിങ്ങൾ 10% ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ 10%
നിങ്ങൾ. Then you have to say, oh God,
അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത്, ദൈവമേ,
10% of what I have is yours.
എനിക്കുള്ളതിന്റെ 10% അങ്ങേക്കാണ്.
God will say, good, 10% of what I have is yours.
അപ്പോൾ ദൈവം പറയും, നല്ലത്, എനിക്കുള്ളതിന്റെ 10% നിന്റേതാണ്.
And that is why you don't get millions of things that God has.
ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം അതാണ്.
Because you have never said, all that I have is yours.
എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ,
that means you are not in a marriage relationship with Christ.
ക്രിസ്തുവിനോട് ഒരു വിവാഹ ഉടമ്പടിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്.
You know the difference between a wife and a servant woman who's working in the house?
വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ?
You go to the kitchen, they both may be cooking the rice and curry and everything.
അടുക്കളയിലേക്ക് ചെന്നാൽ ഭാര്യയും വേലക്കാരിയും രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നുണ്ടാകും.
And they both may be dressed well.
രണ്ടുപേരും ഒരുപക്ഷേ നന്നായി വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടാകും.
Who is the wife and who is the servant?
ആരാണ് ഭാര്യ, ആരാണ് വേലക്കാരി?
The servant does it for pay.
വേലക്കാരി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു.
Always thinking, what will I get?
എനിക്ക് എന്ത് കിട്ടും എന്നുള്ള മനോഭാവമാണ് അവളെ ഭരിക്കുന്നത്.
The wife does it out of love, saying, what will I give, what can I give to my husband.
എന്നാൽ സ്നേഹത്തോടുകൂടെ ഭാര്യ ചിന്തിക്കുന്നത്, എന്റെ ഭർത്താവിന് എനിക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും.
All of God's people can be divided into these two categories.
അതുകൊണ്ട് എല്ലാ ദൈവത്തിന്റെ മക്കളെയും ഈ രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും.
Lord, I have served you so much. Now, what are you going to give me?
ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ ഒത്തിരി വേല ചെയ്തല്ലോ, ജോലി ചെയ്തല്ലോ, അങ്ങ് എന്താണ് എനിക്ക് തരുവാൻ പോകുന്നത്?
You are not the wife. You are a servant woman only.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ഭാര്യയല്ല, നിങ്ങൾ ഒരു വേലക്കാരിയാണ്.
A wife does not say that.
ഭാര്യ അങ്ങനെ പറയുന്നില്ല.
A bad wife may say that.
വളരെ മോശക്കാരിയായ ഒരു ഭാര്യ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം.
Work so much for you, can't you buy a sari for me?
ഞാൻ ഇത്ര നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, നീ എനിക്കൊരു സാരി മേടിച്ചു തരില്ലേ?
That is like a housemaid. That is not the right type of wife.
അതൊരു ശരിയായ ഭാര്യയല്ല. ശരിയായ ഭാര്യ അതൊരു വേലക്കാരിയെ പോലെയാണ്.
True wife works out of love.
യഥാർത്ഥത്തിലുള്ള ഭാര്യ
and
സ്നേഹത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്.
That's how Jesus served the Father.
യേശു പിതാവിനെ സേവിച്ചത്
അങ്ങനെയാണ്.
നാമം കർത്താവിനെ സേവിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം സ്വസ്ഥതയിലായിരിക്കും.
See the secret of Jesus' life that Peter said in Acts chapter 2.
അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിത രഹസ്യം പത്രോസ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക.
It's a prophecy from Psalm 16.
16 സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു പ്രവചനമാണ്.
ജീസസ് Peter was speaking about Jesus in verse 22 onwards.
22nd vakyam mudal avade Yesuvine kurichu Petros samsarikkukayanu.
He calls him a man attested to you by God. Verse 22.
22nd vakyathil avade nam avane kurichu vaikkunnathu devathal devam avane konde ningalde naduvil cheyicha shaktikalum albhudangalum devam ningalkku kaanichu thanna purushanayi. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്.
And concerning him the prophecy was,
അവനെ കുറിച്ചുള്ള പ്രവചനം ഇങ്ങനെയായിരുന്നു.
Verse 25.
25ാം വാക്യം.
Jesus says,
യേശു പറയുന്നു,
I was always beholding the Father in my presence.
ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു.
That's number 1.
ഒന്ന്.
Number 2.
രണ്ട്.
He is always at my right hand.
അവൻ എന്റെ വലതുഭാഗത്ത് എപ്പോഴും ഉണ്ട്.
And what is the result?
അതിന്റെ ഫലം എന്താണ്?
I am always at rest.
ഞാൻ എപ്പോഴും സ്വസ്ഥനാണ്.
I'm never shaken.
ഞാൻ കുലുങ്ങി പോവുകയില്ല.
Never disturbed.
ഒരിക്കലും എനിക്ക് അസ്വസ്ഥതയില്ല.
Why was Jesus' heart at rest all the time?
എപ്പോഴും യേശുവിന്റെ ഹൃദയം സ്വസ്ഥമായിരുന്നതിന്റെ കാരണമെന്താണ്?
Because he always lived in the Father's presence.
കാരണം എപ്പോഴും പിതാവിന്റെ സാന്നിധ്യത്തിലാണ് യേശു.
And the Father was always at his right hand.
പിതാവ് എപ്പോഴും അവന്റെ വലതുഭാഗത്തുണ്ടായിരുന്നു.
So in everything Jesus sought to live before the Father.
എല്ലാ കാര്യങ്ങളിലും പിതാവിന്റെ മുമ്പാകെ ജീവിക്കുവാൻ യേശുക്രിസ്തു അന്വേഷിക്കുകയും
ആഗ്രഹിക്കുകയും
എപ്പോഴും പിതാവിന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്നു.
I want to say, if your conscience is clear, you can always see the Father's face smiling at you.
നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പിതാവിന്റെ മുഖം എപ്പോഴും കാണുവാൻ കഴിയും.
He said, I've set the Lord always before me.
ഞാൻ കർത്താവിനെ എന്റെ മുമ്പിൽ എപ്പോഴും വെച്ചിരിക്കുന്നു.
Do you do that in your life? That is the way to be at rest, as it says in this verse.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക്
സ്വസ്ഥതയില്ല.
നിങ്ങൾ കുലുങ്ങി പോകുകയില്ല.
I will not be in unrest.
ഞാൻ അസ്വസ്ഥനായിരിക്കും.
Because I always keep the Father in front of me.
പിതാവ് എപ്പോഴും എന്റെ മുമ്പിലുണ്ട്.
I am aware of the Father's intense love for me from morning till night.
രാവിലെ മുതൽ രാത്രി വരെ പിതാവിന്റെ ആഴമായ സ്നേഹം ഞാൻ ഉണരുന്നു.
You know, the devil always tried to tell God's people that God is angry with you.
ദൈവം നിങ്ങളോട് കോപിഷ്ടനാണ് എന്ന് പിശാച് എപ്പോഴും ദൈവത്തിന്റെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
Never smiling at you.
ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നില്ല.
There are some fathers like that.
ചില പിതാക്കന്മാർ അങ്ങനെയുണ്ട്.
They never smile at their children.
അവരുടെ മക്കളോട് അവർ ഒരിക്കലും ചിരിക്കാറില്ല, പുഞ്ചിരിക്കാറില്ല.
They are always finding some fault.
എപ്പോഴും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും.
Maybe you had a father like that.
ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിതാവായിരുന്നു ഉണ്ടായിരുന്നത്.
സോ വെൻ യു തിങ്ക് ഗോഡ് ഈസ് എ ഫാദർ, യു തിങ്ക് ഹി മസ്റ്റ് ബി ലൈക് മൈ ഏർത്ലി ഫാദർ.
അപ്പോൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു, എന്റെ എന്നോട് ഒരിക്കലും ചിരിക്കാത്ത എന്റെ പിതാവിനെ പോലെയാണ് ദൈവം.
ഓൾവേസ് first thing in the morning he'll ask some question, did I do this, did I do that? No smile, nothing, no encouragement.
രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഒരു ചിരിയില്ല, ഉടനെ നീ അത് ചെയ്തോ ഇത് ചെയ്തോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല ചോദ്യങ്ങൾ മാത്രം.
If you are a father you must not be like that.
നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്.
Your children must see you happy and smile.
നിങ്ങൾ സന്തോഷത്തോടെ ചിരിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണട്ടെ.
More than you're always correcting them, why this, why that, why that.
ഇങ്ങനെയും അങ്ങനെയും പറഞ്ഞ് എപ്പോഴും അവരെ തിരുത്തുന്നതിൽ നിന്ന് വ്യത്യസ്തനായി നിങ്ങൾ സന്തോഷമുള്ളവരായി അവർ കാണട്ടെ.
Anyway, even if your father is not like that, God is like that.
നിങ്ങളുടെ പിതാവ് അങ്ങനെയല്ലെങ്കിലും പ്രിയരെ ഓർമ്മിക്കട്ടെ, ദൈവം അങ്ങനെയാണ്.
He's always smiling at you.
അവൻ എപ്പോഴും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു.
He's happy with you.
അവൻ നിങ്ങളിൽ സന്തോഷിക്കുന്നു.
Don't let the devil tell you he's angry and he's unhappy and he's frowning at you.
അവൻ കോപിഷ്ടനാണ്, അവൻ അസന്തുഷ്ടനാണ്, നിങ്ങളെ നോക്കി അവൻ തുറിച്ചു നോക്കുന്നു എന്നൊക്കെ പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്.
If you sin,
എന്നാൽ നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ,
then
അങ്ങനെയെങ്കിൽ
he looks at you sternly.
അപ്പോൾ അവൻ കർക്കശ്യത്തോടെ നിങ്ങളെ നോക്കുന്നു.
But with love,
എന്നാൽ സ്നേഹത്തിൽ,
just like if you got cancer,
നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും?
Your father will not laugh and say, ah, hi, good, you got cancer.
ആ നിനക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ നിനക്ക് ക്യാൻസർ ആണല്ലേ എന്ന് പറഞ്ഞ് പിതാവ് ചിരിക്കുകയല്ല.
അങ്ങനെയല്ല, ഡിസ്റ്റർബ്ഡ്
പിതാവിന് അസ്വസ്ഥതയുള്ളവർ.
When you sin,
നിങ്ങൾ പാപം ചെയ്യുമ്പോൾ,
it disturbs God in the way he looks at you.
നിങ്ങളെ നോക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ട്.
Not because he hates you,
നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടല്ല,
but he hates your cancer.
എന്നാൽ നിങ്ങളിലുള്ള ഈ ക്യാൻസറിനെ പിതാവ്
വെറുക്കുന്നു,
നിങ്ങളിലുള്ള പാപത്തെ വെറുക്കുന്നു.
Think of a mother who's looking at her baby,
തന്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു അമ്മയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
Who's got some terrible disease,
വളരെ ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്.
The mother loves the baby but is weeping over the disease the baby has.
ഈ കുഞ്ഞിനെ അമ്മ ആഴമായി സ്നേഹിക്കുന്നെങ്കിലും കുഞ്ഞിനുള്ള രോഗം കാരണം അമ്മ കരയുന്നു.
That is how God looks at his children when they sin.
തന്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവം അവരെ നോക്കുന്നത് അപ്രകാരമാണ്.
He's not angry with you.
അവൻ നിങ്ങളോട് കോപിഷ്ടനല്ല.
He doesn't hate you.
അവൻ നിങ്ങളോട് വെറുക്കുന്നില്ല.
He hates your sin.
എന്നാൽ നിങ്ങളുടെ പാപത്തെ അവൻ വെറുക്കുന്നു.
And if the mother gets a doctor to put an injection and cut open the baby's stomach, it is out of love to cure that baby.
ആ കുഞ്ഞിന് ഒരു ഇഞ്ചക്ഷൻ കൊടുപ്പിക്കുന്നതും കുഞ്ഞിന് ഒരു ശസ്ത്രക്രിയയിലൂടെ തന്റെ വയറ് പിളർക്കുന്നതും ഒക്കെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ആണ് ആ മാതാവ് ചെയ്യുന്നത്.
Yeah, it's very painful to go through a surgery.
ഒരു ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകുന്നത് വളരെ വേദനാജനകമാണ്.
And the child is screaming but the mother says, yes, do it, I want the child to be healed.
കുഞ്ഞ് കരയുന്നെങ്കിലും അമ്മ പറയുന്നു, അതെ നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്യുക, എന്റെ കുഞ്ഞിന് സൗഖ്യം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
That is how God will also allow you to go through some very painful circumstances in order to heal you.
നിങ്ങളെ സൗഖ്യമാക്കുന്നതിനു വേണ്ടി വളരെ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ ദൈവം കടത്തിവിട്ടുന്നതും നിങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ്.
When you go through some painful circumstances, don't say, oh, God is angry with me.
നിങ്ങൾ വേദനാജനകമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പറയാതിരിക്കുക, ദൈവം എന്നോട് കോപിഷ്ഠനാണ്.
That is what a 3-year-old child says.
മൂന്ന് വയസ്സുള്ള കുഞ്ഞു ആണ് അങ്ങനെ പറയുന്നത്.
Mommy, why you allowing this doctor to tear open my body?
അമ്മേ, എന്തിനാണ് ഈ ഡോക്ടർ എന്റെ വയറ് കീറുവാനായിട്ട് അങ്ങ് അനുവദിക്കുന്നത്?
Don't you love me?
അങ്ങനെ സ്നേഹിക്കുന്നില്ലേ?
Yes, I love you, my son. That's why I'm asking the doctor to tear open your body.
മോനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞത്.
Because I want you to be cured.
നിനക്ക് സൗഖ്യം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
That is why God allows you to go through some very painful circumstances.
വളരെ വേദനാജനകമായ ചില സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോകുവാൻ ദൈവം അനുവദിക്കുന്നത് ഇതിനു വേണ്ടിയാണ്.
Sometimes we are so stubborn that the only way he can deliver you from some sin is by some radical surgery.
ചിലപ്പോൾ ചില ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് നിങ്ങളെ ചില പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ, അതുകൊണ്ടാണ് ദൈവം അതിനെ അനുവദിക്കുന്നത്.
Does a father want something bad to happen to his children?
തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ കാര്യം സംഭവിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുമോ?
See, when my children went to college, I knew they'd be far away from me.
എന്റെ മക്കൾ കോളേജിൽ പോയപ്പോൾ എനിക്കറിയാമായിരുന്നു അവർ എന്നിൽ നിന്നും വളരെ ദൂരത്താണ്.
All born again and baptized.
അവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരും സ്നാനം പെട്ടവരുമായിരുന്നു.
I would keep warning them.
ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു.
But if I told them, if I ever hear that any of you are going away from the Lord,
എന്നാൽ നിങ്ങൾ ആരെങ്കിലും കർത്താവിൽ നിന്നും മാറിപ്പോകുന്നു എന്ന് ഞാൻ കേട്ടാൽ ഞാൻ അവർക്ക് മുന്നറിയിപ്പ്
നൽകും.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി, നിങ്ങളുടെ കാല് ഒടിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അവരോട്
പറഞ്ഞു.
ഒരു പിതാവ് അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്റെ മകന്റെ കാല് ഒടിയണമെന്ന്?
ഐ ടോൾഡ് ഹിം ഐ വിൽ ഡു ദാറ്റ്.
ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു.
Because I'm not like other fathers. I love you a lot.
ഞാൻ മറ്റു പിതാക്കന്മാരെ പോലെയല്ല, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു.
I don't love you for earthly comfort. I love you that your life must fulfill the eternal plan of God for you.
ദൈവത്തിന്റെ നിത്യമായ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിറവേറുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നു.
I don't mind if you go through some earthly pain.
അതുകൊണ്ട് ഈ ലോകത്തിൽ ചില കഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ എനിക്ക് അത് സാരമില്ല.
I tasted that type of love from my heavenly father.
കാരണം എന്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ഞാൻ അനുഭവിച്ചത് അപ്രകാരമുള്ള സ്നേഹമാണ്.
Some of you are so kind and good to your children and that's why they are wayward and not wholeheartedly following the Lord.
ചില നിങ്ങളിൽ ചില മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് വളരെ ദയയുള്ളവരാണ്, വളരെ കനിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ന് അവര് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാത്തത്.
You don't want any harm to come to them.
അവർക്കൊരു ദോഷവും സംഭവിക്കരുത്.
They are not wholehearted disciples. It doesn't matter. At least they are going to some church.
അവരെ പൂർണ്ണമായി ദൈവത്തെ പിൻപറ്റുന്നവരല്ല അവർ എവിടെയെങ്കിലും പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഭാരമില്ല.
Brother, they are going to some dead church.
അവരേതെങ്കിലും ഒരു ശത്രുസഭയിലാണ് പോകുന്നത്, അതിൽ നിങ്ങൾക്ക് ഭാരമില്ലേ?
Okay, brother, at least they are going somewhere.
സഹോദര എവിടെയെങ്കിലും പോകുന്നുണ്ടല്ലോ, അത് മതി.
യു വിൽ ഹാവ് ട്രെമെൻഡസ് റിഗ്രറ്റ് വെൻ ക്രൈസ്റ്റ് കംസ് ബാക്ക്. ഐ വിൽ ടെൽ യു ദാറ്റ് ഇൻ ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ദുഃഖമുണ്ടാകും.
When is because of your foolish earthly love for your children, they were wayward.
നിങ്ങളുടെ മാനുഷികമായ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ഭോഷത്വമായ സ്നേഹത്തിന് മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തെറ്റായ വഴിയിൽ പോകുന്നു.
Love them enough to pray that God will break their legs till they become wholehearted for Jesus Christ.
യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ മാറുന്നതിന് വേണ്ടി അവരുടെ കാല് ഓടിയണമെങ്കിൽ ഓടിയട്ടെ എന്ന് നിങ്ങൾ ധൈര്യത്തോടു കൂടെ പ്രാർത്ഥിക്കുക.
Father's love is like that.
പിതാവിന്റെ സ്നേഹം അങ്ങനെയുള്ളതാണ്.
God has taken me through many many disciplines in my life.
എന്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള ശിക്ഷണങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടു.
That is the mark of his love.
അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്.
See Revelation chapter 3.
റെവലേഷൻ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ നോക്കുക.
And it doesn't bring unrest into my heart now.
അത് കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു.
When God disciplines me, I rejoice and I'm happy.
ദൈവം എന്നെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷമാണുള്ളത്.
Revelation 3:19.
വെളിപ്പാട് പുസ്തകം 3:19 വാക്യം.
Jesus says.
യേശു പറയുന്നു.
You must always remember these words, please.
ഈ വാക്കുകൾ ദയവായി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക.
Those whom I love, I reprove and I discipline.
എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു.
Do you believe that?
നിങ്ങൾ അത്
വിശ്വസിക്കുന്നു? You believe in a love that reproves and disciplines.
ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
That's the type of love I wanted to have towards my own children because God is a father like that.
ഇങ്ങനെയുള്ള ഒരു പിതാവ് ദൈവമായിരിക്കുക എന്റെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ഈ തരത്തിലുള്ള സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
If you don't reprove and discipline your children, you are not like God.
നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പിതാവല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയല്ല.
You are a worldly person influenced by Satan.
നിങ്ങൾ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ലോക മനുഷ്യനാണ്.
You don't mind your child going astray, but they should be comfortable and happy and have a good job and earn a lot of money.
നിങ്ങളുടെ മകൻ അവൻ ദൈവത്തെ വിട്ട് പോകുമ്പോൾ അതിനല്ല, അതിൽ നിങ്ങൾക്ക് വിഷമമില്ല, അവന് നല്ല ജോലിയും നല്ല സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക്
ആഗ്രഹം. CFCയിലുള്ള
ചില മാതാപിതാക്കൾ അവർ പൂർണ്ണ ഹൃദയരാണ് എന്ന് ചിന്തിച്ച് പൂർണ്ണ ഹൃദയരല്ലാത്ത ഇപ്രകാരമുള്ള മനോഭാവം പുലർത്തുന്ന മാതാപിതാക്കളുണ്ട്.
When I was a young Christian, if you had asked me 55 years ago, how do you know Jesus loves you?
55 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു യുവ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ.
ജീസസ് ഡൈഡ് ഫോർ മൈ സിൻ.
യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി.
ദാറ്റ് ഹൗ ഐ നോ ഹി ലവ്സ് മീ.
എന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്.
ടുഡേ യു ആസ്ക് മീ, ബ്രദർ സാക്ക്, ഹൗ ഡു യു നോ ഗോഡ് ലവ്സ് യു?
ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സഹോദരൻ സാക്ക്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
He rebukes me, he disciplines me, that's how I know.
അവൻ എന്നെ ശാസിക്കുന്നു, അവൻ എന്നെ ശിക്ഷിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം.
Revelation 3:19 proves that his love for me is like that.
വെളിപ്പാട് പുസ്തകം 3:19 ദൈവത്തിന്റെ സ്നേഹം അപ്രകാരമാണ് എന്നോട് എന്ന് തെളിയിക്കുന്നു.
Have you experienced this deeper love of God in your life?
നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ ഈ ആഴമായ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
Or is it only that baby love, he died for my sins?
അതോ എന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള ശിശു സഹജമായ ഈ സ്നേഹം മാത്രമാണോ നിങ്ങൾ
അനുഭവിച്ചിട്ടുള്ളത്?
നിങ്ങൾ ദൈവത്തെ വളരെ കുറച്ച് മാത്രം അറിയുന്നു, നിങ്ങളുടെ ജീവിതം വളരെ ആഴം കുറഞ്ഞതായിരിക്കുന്നു. അത് ഈ കാരണത്താലാണ്.
I had a great desire to have a deep relationship with my father, just like Jesus had.
യേശുവിന് പിതാവിനോട് ഉണ്ടായിരുന്നതുപോലെ ആഴമായി പിതാവിനോട് ഒരു ബന്ധം ഞാൻ ആഗ്രഹിച്ചിരുന്നു.
And the Lord said, then I have to reprove you.
അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്നെ ശാസിക്കേണ്ടതുണ്ട്, നിന്നെ ശിക്ഷിക്കേണ്ടതുണ്ട്.
And for small things,
ചെറിയ കാര്യങ്ങൾക്ക് പോലും.
Sometimes when I'm lying in bed with a fever or something,
ചില സമയത്ത് ഞാൻ പനിയുമായി കട്ടിലിൽ കിടക്കുമ്പോൾ,
I always say, Lord, what is this for? What is this discipline for? What did I do?
ഞാൻ അപ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ടാണ്, കർത്താവ് എന്തിനു വേണ്ടിയാണ് എനിക്ക് ഈ ശിക്ഷണം?
And the Lord will tell me.
ദൈവം എന്നോട് പറയും.
Not immediately, I have to wait on the Lord for some time because he wants to see whether I'm serious.
ഞാൻ ഉടനെ പറയുന്നില്ല, ഞാൻ കുറച്ച് സമയം ദൈവത്തോട് വീണ്ടും കാത്തിരുന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറയും.
Something last week when I spoke to somebody.
കഴിഞ്ഞ ആഴ്ച ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ,
I used a rude word.
അവിടെ ഞാൻ കർക്കശ്യത്തോടു കൂടി ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു.
One word.
ഒരു വാക്ക്.
I said, Lord, you're disciplining me for that one word I spoke last week.
ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ അന്ന് ഉപയോഗിച്ച ആ മൂർച്ചയേറിയ ആ വാക്കുകൊണ്ടാണോ എന്നെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നത്?
I said, yes, that's how much I love you.
ദൈവം എന്നോട് പറയും, അതെ, അതുകൊണ്ടാണ്, അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
I feel like hugging him and saying, Lord, please do that to me always.
ഞാനപ്പോൾ സ്നേഹത്തോടെ ദൈവത്തെ കെട്ടിപ്പിടിച്ച്, ദൈവമേ എപ്പോഴും എന്നോട് ഇങ്ങനെ ചെയ്യണമേ എന്ന്.
I want you to perfect me.
എന്നെ കർത്താവ് ഏക പൂർണ്ണനാക്കണമേ.
Rebuke me if I speak one rude word to my wife or to a brother or to anyone.
കർത്താവേ, എന്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഒരു സഹോദരനോട്, കർത്താവേ, ഞാൻ പറയാനുണ്ടാത്ത ഒരു മൂർച്ചയേറിയ ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ എന്നെ അങ്ങ് ശാസിക്കണം.
If one, two second dirty thought comes into my mind.
കർത്താവെ, 2 സെക്കൻഡ് ഒരു അശുദ്ധ ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ എന്നെ ശിക്ഷിക്കണമേ.
Discipline me.
ശിക്ഷിക്കണമേ.
I want to be perfect.
കർത്താവെ, എനിക്ക് പൂർണ്ണനാകണം.
I want to ask you, my brothers and sisters.
എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ.
Do you love God like that?
അപ്രകാരം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ?
Do you want your children to love God like that?
അപ്രകാരം നിങ്ങളുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ?
Your life will go to a much higher plane if you come to the Lord like that.
അപ്രകാരം നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് ഉയരും.
You know, when God keeps on trying to correct somebody,
ദൈവം തുടർമാനമായി ഒരു വ്യക്തിയെ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ,
he keeps on, does not listen,
അവൻ അത് കേൾക്കുന്നില്ല, അത് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
After some time, he will stop.
കുറച്ച് സമയത്തിന് ശേഷം ദൈവം അവനെ തിരുത്തുകയില്ല.
That will be a tragedy if that happens to you.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശിക്ഷണം നിന്നുപോകുന്ന ഒരു ദുഃഖകരമായ സംഭവിച്ചാൽ അത് വളരെ ദുഃഖകരമാണ്.
He gives up on them.
ദൈവം അവരെ വിട്ടുകളയുന്നു.
You know, the Lord tried to correct King Saul through Samuel many times.
ശമുവേലിലൂടെ ശൗലിനെ തിരുത്തുവാനായിട്ട് ദൈവം പല പ്രാവശ്യം ശ്രമിച്ചു.
But then finally the Lord said to Samuel in 1 Samuel 16:1.
ശമുവേൽ 16:1 വാക്യത്തിൽ അവസാനം ദൈവം ശമുവേലിനോട് ഇപ്രകാരം പറഞ്ഞു.
1 Samuel 16:1. How long are you going to grieve over Saul? I have rejected him.
നീ ഇസ്രായേലിലെ, ഞാൻ ഇസ്രായേലിലെ രാജ്യത്തിൽ നിന്ന് ശൗലിനെ തള്ളിയെന്നിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും?
Samuel was not in touch with God.
ശമുവേൽ ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നില്ല.
He was thinking himself, oh, this is a good king and we should not lose him.
നല്ലൊരു രാജാവാണ്, അവനെ നഷ്ടപ്പെടരുത് എന്ന് താൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക.
The Lord said, I tried to correct him few times and he doesn't listen.
ദൈവം പറയുന്നു, ഞാൻ അവനെ തിരുത്തുവാനായിട്ട് 3 പ്രാവശ്യം ഞാൻ ശ്രമിച്ചു.
I am not going to correct him anymore.
അവൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അവനെ തുടർന്ന് തിരുത്തുന്നില്ല.
So don't pray for him, don't grieve over him.
അതുകൊണ്ട് നീ അവനെ ഓർത്ത് ദുഃഖിക്കേണ്ട, അവനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട.
If you are in touch with God,
നിങ്ങൾ ദൈവത്തോട് ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ
a time will come when God will tell you to stop praying for some people.
ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിർത്തുവാനായിട്ട് ദൈവം നിങ്ങളോട് പറയും.
If you are not in touch with God,
നിങ്ങൾ ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധമില്ല.
You go by human reason, you will keep on praying for some people.
നിങ്ങൾ മാനുഷികമായ നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
The Lord said to Samuel, finish. Saul is finished.
ശമുവേലിനോട് ദൈവം പറഞ്ഞു, ശൗലിന്റെ കാര്യം തീർന്നു, മതി.
Because he tried to correct, he wouldn't listen. Saul would not listen.
ദൈവം തന്നെ ശൗലിനെ തിരുത്തുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ശൗൽ ശ്രദ്ധിക്കുന്നില്ല.
I feel that has happened to some of God's children.
ദൈവത്തിന്റെ ചില മക്കളുടെ കാര്യത്തിൽ അപ്രകാരം സംഭവിച്ചു എന്ന് എനിക്കറിയാം.
Correct them, they won't listen.
ദൈവം തിരുത്തുവാനായിട്ട് ശ്രമിക്കുകയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ അവർ ശ്രദ്ധിക്കുന്നില്ല.
God says, go your way.
ദൈവം പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് ഇനിയും പോകാം.
I think the Lord tried to help Judas Iscariot many times.
Aneka pravisham Judas Iscariot Judaye sahayikkuvanayittu karthavu shramichu.
But he wouldn't listen.
Ennal avan kelkkukayillayirunnu.
Finally he went and hanged himself.
Avasaram avan poi ketti njan chattu.
I think even in the garden of Gethsemane.
Gethsemane thottathil polum
he called him friend.
അവൻ സുഹൃത്തെ എന്ന് യേശു അവനെ വിളിച്ചു.
And I believe that he put his arm around Judas Iscariot.
യൂദാ ഇസ്കരിയോത്ത് യൂദാവിന്റെ തോളിൽ തന്റെ കരങ്ങളെ വെച്ച് അവനെ പ്രകാരം വിളിച്ചു.
Are you going to betray the son of man with a kiss?
സുഹൃത്തെ, നിങ്ങൾ ഒരു ചുംബനത്തിലൂടെ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുവാൻ പോവുകയാണോ?
That should have melted Judas's heart.
യൂദായുടെ ഹൃദയത്തെ ഉരുക്കുവാൻ പര്യാപ്തമായ വാക്കുകളായിരുന്നു.
This man I am betraying loves me so much to call me a friend.
ഞാൻ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ഈ മനുഷ്യൻ എന്നെ ഇപ്പോഴും സ്നേഹിതനെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിക്കുന്നല്ലോ.
He rejected
ആ സ്നേഹത്തെ അവൻ തള്ളിക്കളഞ്ഞു.
He rejected that love.
ആ സ്നേഹത്തെ അവൻ തള്ളിക്കളഞ്ഞു.
Don't let that happen to you.
നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കരുത്.
Live in the Father's presence.
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിക്കുക.
Say, Lord, all that I have is yours.
നിങ്ങൾ ദൈവത്തോട് പറയുക, എന്റേതെല്ലാം നിന്റെ.
Rebuke me, discipline me as much as you like.
അങ്ങേക്ക് വേണ്ടുന്നിടത്തോളം കർത്താവേ എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്താട്ടെ.
I will not lose my peace.
കർത്താവേ എന്റെ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തി
കളയില്ല. Because I know you love me.
അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം.
Everything is from your love.
എല്ലാം അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്നു.
You see this when Jesus was in Gethsemane.
ഗെത്സെമന തോട്ടത്തിൽ യേശു ആയിരുന്നപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്ക് കാണുവാനായിട്ട്
ജോൺ 18
യോഹന്നാൻ 18 അധ്യായം.
ദീസ് സോൾജേഴ്സ് ആൻഡ് ഓൾ കേം
ഈ പടയാളികളൊക്കെ അവിടെ വന്ന സമയം
ക്യാപ്ചർ ജീസസ് ആൻഡ്
യേശുവിനെ പിടിച്ചു.
ജൂഡസ് ഇസ്കാരിയോട്ട് കേം ടു ബിട്രേ ജീസസ്.
അവിടെ ഇതാ യൂദാ ഇസ്കാരിയോത്ത് യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട്
ഓൾ ഇൻ എ ക്രൗഡ്
അവരെല്ലാം അങ്ങനെ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന സമയം.
And it says in verse 10, Simon Peter took the sword and struck off the high priest.
പത്താം വാക്യം വായിക്കുന്നു, ശിമൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി.
Now I don't think he was trying to cut off the servant's ear. Who is that servant?
ആ വേലക്കാരൻ ആരാണ്? ആ വേലക്കാരന്റെ ചെവി അറക്കാനൊന്നും അല്ല പത്രോസ് നോക്കിയതെന്ന് എനിക്കറിയാം.
He is a fisherman. He doesn't know how to use a sword.
പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ്. പത്രോസിന് ഈ വാള് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ അറിയില്ല. യൂദ ഇസ്കരിയോത്ത് യൂദയുടെ തല കഴുത്തിനിട്ട് വെട്ടാനാണ്
നോക്കിയത്.
യൂദയുടെ കഴുത്തിന് വെട്ടാൻ ഓങ്ങിയത് അത് ഉന്നം മാറിപ്പോയി ഈ വേലക്കാരന്റെ ചെവി അറുത്തു, അത്രേ ഉള്ളൂ.
ആൻഡ് ജീസസ് സെഡ് പുട്ട് യുവർ സ്വോർഡ് ബാക്ക്.
യേശു പറഞ്ഞു, നിന്റെ വാൾ ഉറയിലെടുക്കുക. പതിനൊന്നാം വാക്യം,
The cup which my father has given me, shall I not drink it?
പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ?
Even in that situation he saw the father.
ആ സാഹചര്യത്തിൽ പോലും പിതാവിനെ കണ്ടു.
Learn a lesson there.
അവിടെ നിങ്ങൾ ഒരു പാഠം പഠിക്കുക.
He did not see Judas Iscariot.
അവിടെ ഇസ്കരിയോത്ത് യൂദാവിനെ അല്ല കണ്ടത്.
Peter saw Judas Iscariot and he was in unrest.
പത്രോസ് ഇസ്കരിയോത്ത് യൂദാവിനെ കണ്ട് അസ്വസ്ഥനായപ്പോൾ യേശു പിതാവിനെ കണ്ടു.
Jesus was at rest, he saw the father.
യേശു സ്വസ്ഥനായി, പിതാവിനെ കണ്ട് സ്വസ്ഥനായി.
Do you know Matthew 5:8?
മത്തായി 5:8 നിങ്ങൾക്കറിയാമോ?
Blessed are the pure in heart.
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
They will
അവർ ദൈവത്തെ കാണും.
They won't see Judas Iscariot, they'll see
അവർ യൂദാ ഇസ്കരിയോത്ത് യൂദാവിനെ കാണുകയില്ല, അവർ ദൈവത്തെ കാണും.
If you are pure in heart, who will you see?
നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ ആരെ നിങ്ങൾ കാണും?
Not your difficult mother-in-law.
നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അമ്മായിയമ്മയെ കാണുകയില്ല.
Not the other person who is troubling you in the office.
നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റേ വ്യക്തിയെ നിങ്ങൾ കാണുകയില്ല.
Who will you see?
നിങ്ങൾ ആരെയാണ് കാണുക?
God.
ദൈവത്തെ.
Why are you not seeing God?
എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ കാണാത്തത്?
Why are you seeing your difficult mother-in-law or difficult boss or difficult neighbor?
എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അയൽക്കാരനെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള അമ്മായിയമ്മയെ, ബുദ്ധിമുട്ടുള്ള മേലധികാരിയെ നിങ്ങൾ കാണുന്നത്?
Because, not because of them, your heart is not pure.
അവരെ അവരുടെ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയം
അശുദ്ധമായിരുന്നു.
യേശുവിന്റെ ഹൃദയം ശുദ്ധമായിരുന്നു. യേശു ഇസ്കരിയോത്ത യൂദാവിനെ അല്ല കണ്ടത്.
Judas Iscariot was only the postman. He was bringing a message from the Father.
പിതാവിൽ നിന്നും ഒരു സന്ദേശം കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാൻ മാത്രമായിരുന്നു ഇസ്കരിയോത്ത യൂദ.
He said, "Put your sword back."
വാൾ ഉറയിൽ ഇടുക എന്ന് പറഞ്ഞു.
But then Jesus picked up this fallen ear and put it back into Malchus's body.
ഇവിടെ ഇതാ യേശു എന്നിട്ട് താഴെ വീണ ആ ചെവി എടുത്ത് മൽക്കോസിന്റെ ചെവി അത് സൗഖ്യമാക്കുന്നു.
Tell me, do you think Malchus got converted?
നിങ്ങൾ പറയുക, ഈ മൽക്കസ് അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുമോ?
I am absolutely sure he got converted.
എനിക്ക് തീർച്ചയായും ഉറപ്പാണ്, ഈ മൽക്കസ് അവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ?
If I went to capture somebody and that guy heals my ear,
ഞാൻ ഒരു വ്യക്തിയെ പോയി പിടിക്കാനായിട്ട് പോകുന്നു, ആ വ്യക്തി തന്നെ എന്നെ സൗഖ്യമാക്കുന്നു, അവനോടുള്ള എന്റെ മനോഭാവം മുഴുവൻ മാറിപ്പോകും.
I have a personal conviction today.
ഇന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു ബോധ്യമുണ്ട്. മൽക്കോസ് അവൻ രക്ഷിക്കപ്പെട്ടു.
Because he experienced this miracle.
ഈ ഒരു അത്ഭുതം അവൻ അനുഭവിച്ചു.
And he's in heaven today.
അവൻ ഇന്ന് സ്വർഗത്തിലുണ്ട്.
And he's telling Peter.
അവൻ പത്രോസിനോട് പറയുന്നു,
If you had not cut off my ear, I would not be here today.
പത്രോസെ, നിങ്ങൾ അന്ന് എന്റെ ചെവി അറുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന്
സ്വർഗത്തിലാകുമായിരുന്നു,
ഞാൻ നരകത്തിലാകുമായിരുന്നു.
Thank you for cutting off my ear.
എന്റെ ചെവി അറുത്തതിന് നന്ദി.
What I learned from that is,
അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് ഇതാണ്.
Peter was a sincere man.
പത്രോസ് ഒരു ആത്മാർത്ഥതയുള്ളവനായിരുന്നു.
And when a sincere servant of God makes a mistake, God makes even that mistake to work for good.
ആത്മാർത്ഥതയുള്ള ഒരു ദൈവദാസൻ അദ്ദേഹം ചെയ്യുന്ന ഒരു തെറ്റ് പോലും അത് ആത്യന്തികമായി നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും.
I have made mistakes in serving God in sincerity.
ആത്മാർത്ഥതയോടെ ദൈവത്തെ പിൻപറ്റുന്നതിന്റെ വഴിയിൽ ഞാൻ തെറ്റുകൾ എന്റെ
ജീവിതത്തിൽ
ആ തെറ്റുകൾ പോലും നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
It's a wonderful thing when you believe this, you'll always be at rest in your heart.
ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും സ്വസ്ഥതയിലായിരിക്കും.
Even when we make a mistake, we see God.
നാം ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ പോലും നാം ദൈവത്തെ
അന്വേഷിക്കുന്നു.
കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമാണ്.
I don't desire evil for anybody else.
മറ്റാർക്കും ഞാൻ തിന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല.
I bless those who curse me.
എന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു.
I love those who hate me.
എന്നെ വെറുക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു.
I don't wish evil for a single human being in the world.
ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും തിന്മ ഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
My heart is pure.
എന്റെ ഹൃദയം ശുദ്ധമാണ്.
I see God everywhere.
എല്ലായിടത്തും ഞാൻ ദൈവത്തെ കാണുന്നു.
Everything people do, I see God has allowed that, he's allowed that.
എന്റെ ജീവിതത്തിൽ ആളുകൾ ചെയ്യുന്നതെല്ലാം അത് അവിടെ ഞാൻ ദൈവത്തെ കാണും. ദൈവം അനുവദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എല്ലാം എന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
My heart is pure, I love God.
എന്റെ ഹൃദയം ശുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു.
That is Romans 8:28.
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അതാണ്.
This is the secret of Jesus' life.
യേശുവിന്റെ ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്.
I have always set the Father in front of me.
എപ്പോഴും പിതാവിനെ ഞാൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
So I don't see Judas Iscariot.
അതുകൊണ്ട് ഞാൻ ഇസ്കരിയോത്ത യൂദാവിനെ കാണുന്നില്ല.
I don't see Annas, Caiaphas, I don't see any of them.
അന്നാസിനെയും കയ്യാഫാവിനെയും ഞാൻ കാണുന്നില്ല.
I don't even see Pilate who's threatening me saying I have power to crucify you.
നിന്നെ ക്രൂശിക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തുന്ന പീലാത്തോസിനെയും ഞാൻ കാണുന്നില്ല.
What did he tell Pilate in John 19:11?
യോഹന്നാൻ 19:11-ാം വാക്യത്തിൽ കർത്താവ് പീലാത്തോസിനോട് എന്താണ് പറഞ്ഞത്?
You have no power over me.
മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാവുകയില്ല.
My father has given you.
പിതാവ് തന്നിട്ടല്ലാതെ നിനക്കൊരു അധികാരം.
It's wonderful to live in the world like that.
ഈ ഭൂമിയിൽ അപ്രകാരം ജീവിക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്.
I was taken to a court once.
ഒരിക്കൽ എന്നെ ഒരു കോടതിയിലേക്ക് കൊണ്ടുപോയി.
By some religious people.
ചില മതപരമായ ആളുകൾ.
I love them.
ഞാൻ അവരെ സ്നേഹിക്കുന്നു.
But when I stood before the magistrate.
അവിടെ ഈ ന്യായാധിപന്റെ മുമ്പാകെ നിൽക്കേണ്ടി വന്നപ്പോൾ
the whole charges were all false.
അവര് അവിടെ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ്.
But I said,
എന്നാൽ ഞാൻ പറഞ്ഞു,
you have, I didn't want to hear me, but I said it softly.
ഞാൻ വളരെ പതുക്കെ അവര് കേൾക്കാതെ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്,
you have no power over me.
ഞാൻ ആ അധികാരിയോട് പറഞ്ഞു, നിനക്ക് നിങ്ങൾക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. പിതാവ് നിങ്ങൾക്ക് തന്നതല്ലാതെ ഒരു അധികാരവും നിങ്ങൾക്ക് എന്റെ മേലില്ല. അവിടെ ആ കോടതി മുറിയിൽ ഞാൻ വളരെ ശാന്തമായി മറ്റാരും കേൾക്കാതെ എന്നോട് തന്നെ പറഞ്ഞ
വാക്കുകളാണത്.
ഞാൻ ആ ന്യായാധിപൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുമാർ അദ്ദേഹം കേൾക്കുകയല്ല
പറഞ്ഞത്.
അധികാരത്തിലുള്ളവരെ നാം ബഹുമാനിക്കണം.
But I said it for my own faith.
എന്നാൽ എന്റെ തന്നെ വിശ്വാസത്തിനായിട്ട് ഞാൻ അത് പറഞ്ഞു.
Whoever you are,
നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ,
you have no power over me.
നിങ്ങൾക്ക് എന്റെ മേലൊരു അധികാരവുമില്ല.
I am a child of God.
ഞാൻ ദൈവത്തിന്റെ ഒരു മകനാണ്, മകളാണ്.
Only what power my father gives you, you have.
എന്റെ പിതാവ് തന്ന അധികാരമല്ലാതെ ഒരു അധികാരവും നിങ്ങൾ ഹൃദയത്തിൽ
ശുദ്ധിയുള്ളവരാണ്.
നിങ്ങൾ എപ്പോഴും ദൈവത്തെ കാണും, ആളുകളെയല്ല കാണുന്നത്.
Whenever you see people in future, say to yourself, I am not pure in heart.
നിങ്ങൾ എപ്പോഴെങ്കിലും ആളുകളെ കണ്ട് അസ്വസ്ഥരാകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, എന്റെ ഹൃദയം ശുദ്ധമല്ല. ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, ആ വ്യക്തി എന്നോട് ദോഷം നിരൂപിക്കുന്നു. സഹോദരൻ സാക്ക്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? ഞാനപ്പോൾ അദ്ദേഹത്തോട് പറയും, സഹോദര, നിങ്ങൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരാകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പകരം ആളുകളെ കാണുവാൻ തുടങ്ങും, ദൈവത്തെ കാണുവാൻ തുടങ്ങും.
200
ആളുകൾ നിങ്ങളെ പിടിച്ച് കൊല്ലുവാൻ കൊണ്ടുപോയാൽ പോലും അവരുടെ മധ്യത്തിൽ കൂടെ നിങ്ങൾ ദൈവത്തെ കണ്ട് ശാന്തമായിട്ട് മുമ്പോട്ട്
പോകും.
എപ്പോഴും സ്വസ്ഥന.
There remains a Sabbath rest for the people of God.
ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു.
Let us enter into it.
നമുക്ക് ആ ശബത്ത് അനുഭവത്തിലേക്ക്
പ്രവേശിക്കാം. Heavenly Father,
പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ പിതാവേ,
help us to live in the light of the word of God.
ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
Pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.